الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وآله وصحبه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان الله سهودر الله ستوشاصي غلي എനിക്ക് ഇൻഷാഅല്ലാ ഇന്നിവിടെ ഏൽപ്പിക്കപ്പെട്ട വിഷയം മുസ്ലിം ഉമ്മത്തിന് ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതിന് നാം സ്വീകരിക്കേണ്ട മനസ്സിലാക്കേണ്ട ചില പരിഹാരങ്ങളെയും സംബന്ധിച്ചാണ്. ഇൻഷാഅല്ലാ നമ്മൾക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ അല്ല, മറിച്ച് ഇത് പറയൽ ഒരു വാജിബായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം പറയുന്നു. ഒന്നാമത്തേത്, പല ആൾക്കാരും ചാർന്നിരിക്കുന്നുണ്ട്. ആവശ്യക്കാരാണെങ്കിലിരിക്കാം, ശാരീരികമായിട്ട് അസുഖം അങ്ങനെ വല്ല കാര്യവും ഉണ്ടെങ്കിലിരിക്കാം. അതല്ലാത്ത ഒരു കാരണത്താൽ ചാരിയിരിക്കാൻ പാടില്ല. അതൊരിക്കലും ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് നിങ്ങൾ ബഹുമാനം നൽകാനല്ല, എനിക്ക് ബഹുമാനം നൽകുകയും വേണ്ട. മറിച്ച് ഈ ഇൽമിനൊരു ബഹുമാനമുണ്ട്, ഈ ഇൽമിനൊരു മഹത്വമുണ്ട്. പണ്ഡിതന്മാർ നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കിയാൽ, സൗദിയിൽ മുമ്പുണ്ടായിരുന്ന മുഫ്തി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഷെയ്ഖ്, അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ സാലിഹ് ബിൻ ഹുമൈദ്, ഇമാം സാലിഹ് അൽ അത്റം ഹഫളഹു റഹിമഹുമുള്ളാ തുടങ്ങിയ ഉലമാക്കളൊക്കെ അവരുടെ മജ്ലിസുകളിൽ ആൾക്കാർ ആ രീതിയിൽ ഇരിക്കുന്നത് ശക്തമായി എതിർത്തിരുന്നു. ശാരീരികമായിട്ട് അസുഖമുണ്ടാവും ചില ആൾക്കാർക്ക്, അത് പ്രശ്നമില്ല. അതല്ലാത്ത ഒരു കാരണത്താൽ ആരും ചാരിയിരിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി ഒരു ഹക്ക് ഞാൻ ചോദിക്കുന്നില്ല, മറിച്ച് ഈ ഇൽമിനോട് ആ ഒരു ബാധ്യത നിങ്ങൾ പുലർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇൽമ് ലഭിക്കുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ തന്നെ എല്ലാവരും ചിന്തിച്ചു നോക്കിയേ, എത്ര കാലമായി നമ്മൾ പല ആൾക്കാരും ക്ലാസുകളിൽ പങ്കെടുക്കുന്നു, പക്ഷേ ഇൽമിൽ ബറക്കത്തില്ല പല ആൾക്കാർക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് ബറക്കത്ത്. അത് നൽകണമെങ്കിൽ ആ ഇൽമിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ നൽകണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ചില ആൾക്കാർ ഇടത്തേക്ക് എഴുത്തിയിരിക്കുന്നുണ്ട്. അതും ചില ആൾക്കാർക്ക് അതിന്റെ ഗൌരവം അറിയാനിട്ടായിരിക്കാം. ഷദീദ് ബിൻ സുവൈദിന്റെയും അബ്ദുല്ലാഹ് ബിൻ ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമ ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തേക്ക് എഴുത്തിയിരിക്കുന്നത് വിലക്കിയിരുന്നു. ഇമാം അബൂദാവൂദ് സിസ്താനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ബാബുൻ ഫിൽ ജിൽസത്തിൽ മക്റൂഹ, വെറുക്കപ്പെട്ട ഇരുത്തം എന്ന് പറഞ്ഞിട്ടാണ് ഇടത്തേ കൈകുത്തിയിരിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ആൾക്കാരാണ് ഇടത്തേ കൈകുത്തിയിരിക്കുക എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇമാം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു, ആർക്കെങ്കിലും ഇരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അവൻ വലത്തേ കൈകുത്തിയിരിക്കുക. ഇനി അവന് ഇടത്തേ കൈ കുത്തണമെങ്കിൽ അതിന്റെ കൂടെ വലത്തേ കൈ കൂടിയും കുത്തുക, രണ്ട് കൈയും കുത്തിയിരിക്കാം. അതല്ലാതെ ഇടത്തേ കൈ മാത്രം കുത്തുക എന്നുള്ളത് ശരിയല്ല. ചില ആൾക്കാർ പറയാറുണ്ട് അത് നമസ്കാരത്തിൽ മാത്രമാണ്. ബഹുമാന അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ ഹസ്സൻ അൽ അബ്ബാദ് ഹഫളഹുല്ലാ ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സാഹചര്യത്തിലാണെങ്കിലും ഇടത്തേ കൈ മാത്രം കുത്തിയിരിക്കുക എന്നുള്ളത് വെറുക്കപ്പെട്ട കാര്യമാണ്. ഇനി ഒരാൾക്ക് ഇടത്തേ കൈ കുത്തി മാത്രമേ ഇരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ, ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അങ്ങനെയാണെങ്കിൽ ഇരിക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല, ഇത് ഇൽമിന്റെ മജാലിസുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനമാണ്. അങ്ങനെ നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് ഈ ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ അതിന്റേതായ രീതിയിൽ പഠിക്കുവാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും സമയം കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ വായിക്കണം മുൻഗാമികളുടെ ചരിത്രം, എത്രമാത്രം അവർ ഇൽമിന് വേണ്ടി മെനക്കെട്ടിരുന്നു. അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാ പറയുന്നു, ഞാൻ 20 വർഷം അദബ് പഠിച്ചു, 20 വർഷം ഞാൻ അദബ് പഠിച്ചു, 10 വർഷം ഞാൻ ഇൽമ് പഠിച്ചു. കാരണം ഇൽമുണ്ടായിട്ട് അദബില്ലെങ്കിൽ ആ ഇൽമ് കൊണ്ട് ഒരു ഉപകാരമില്ല, നേരെ മറിച്ച് അദബുണ്ടായിട്ട് ഇൽമില്ലെങ്കിൽ ആ അദബ് കൊണ്ട് അവന് വളരെയധികം ഉപകാരമുണ്ട്. ആൾക്കാരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അറിയും, ഇൽമിന്റെ മജ്ലിസുകളിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയും. അതുകൊണ്ട് എപ്പോഴും ആ ഒരു കാര്യം ഗൌരവത്തിലെടുക്കുക. ആരെങ്കിലും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അദ്ദീനു അന്നസീഹ എന്നൊരു വാവിൽ മാത്രമാണ് ഈ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ അറിവ് കരസ്ഥമാക്കാനും അത് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും ഈ ദീനിന്റെ അറിവ് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, എനിക്കിവിടെ നൽകപ്പെട്ട വിഷയം, മുസ്ലിം ഉമ്മത്തിന് ഇന്ന് അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളും അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പരിഹാര മാർഗങ്ങളും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മുസ്ലിമുകളുടെ ജീവിതം നോക്കിയാൽ, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച കാര്യമാണ്, ഇന്ന് മുസ്ലിമുകളുടെ ജീവിതം നോക്കിയാൽ ധാരാളം ഫിത്നകൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്നുണ്ട്. ധാരാളം പ്രയാസങ്ങൾ, എല്ലാ മേഖലയിലും മുസ്ലിം ഉമ്മത്ത് ഇന്ന് പ്രയാസങ്ങൾ ധാരാളമായി അനുഭവിക്കുന്നുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങളിലാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, രാജ്യങ്ങളിലാണെങ്കിലും, എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഓരോരോ നാട്ടിൽ ഇസ്ലാമിനുള്ള ഇസ്സത്ത് അനുസരിച്ച് അനുഭവിക്കുന്ന ഫിത്നകൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവുന്നുണ്ട്. സൌദി അറേബ്യയിലുള്ള മുസ്ലിമുകളുടെ ഇസ്സത്ത് അല്ല ഇന്ത്യ പോലെയുള്ള ഭരണകൂടങ്ങളിലുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫിത്ന എന്നുള്ളത് ഇവിടെ നടക്കുന്നുണ്ട്, ഏത് രീതിയിലാണെങ്കിലും. ഒരു പക്ഷേ നമ്മുടെ ദീനിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ പല തരങ്ങളിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾ നമ്മൾക്ക് സംഭവിക്കുന്നത്, എന്താണ് ഇതിന് യഥാർത്ഥ പരിഹാര മാർഗം, നമുക്ക് എങ്ങനെയാണ് ഈ പരീക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കുക, അല്ലെങ്കിൽ ഈ പരീക്ഷണങ്ങളെ നല്ലൊരു രീതിയിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇത് പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിലുള്ള ഫിത്നയെ സംബന്ധിച്ച് അവർ പഠിക്കാറുണ്ട്, അവർ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവർ പഠിക്കാറുണ്ട്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ വകുന്തു അസ്അലു അനിൽ ശർരി മഖാഫത അൻ യുദ്രികനി. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങൾ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ധാരാളം നന്മകളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഞാൻ തിന്മയെ സംബന്ധിച്ച് ചോദിക്കാറുണ്ടായിരുന്നു, തിന്മകളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ തിന്മ അനുസരിച്ച് പ്രവർത്തിക്കാനാണോ? അല്ല. മഖാഫത അയുദരികനി, ആ തിന്മ ഒരു കാരണവശാലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നൊരു നിർബന്ധം എനിക്കുണ്ട്, അതുകൊണ്ട് തിന്മയെ സംബന്ധിച്ച് ഞാൻ ചോദിക്കാറുണ്ട് എന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിന്മകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിയണം. അതിന്റെ യഥാ അവസ്ഥ എന്താണ്, അതിന്റെ സത്യാവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിന്റെ പരിഹാരം കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സഈദ ലിമൻ ജുന്നിവൽ ഫിതൻ, ഇന്ന സഈദ ലിമൻ ജുന്നിവൽ ഫിതൻ, ഭാഗ്യവാൻ ആരാണെന്നാൽ ഈ ഫിത്നയിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകിയവനാണ്. ഫിത്നയില്ലാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല, എല്ലാവർക്കും ഫിത്നയുണ്ട്. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ദീനിലായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വിഷയത്തിലായിരിക്കാം, അല്ലെങ്കിൽ കച്ചവടത്തിലായിരിക്കാം. അത് ഓരോരുത്തർക്കും അവരവരുടെ നഫ്സിന്റെ അവസ്ഥയെ അറിയാം. ഫിത്നയില്ലാത്ത ഒരാളും ഈ ലോകത്തില്ല, ഒരു മുസ്ലിമും ഈ ലോകത്ത് ഫിത്നയില്ലാതെ ഇല്ല, എല്ലാവർക്കും ഫിത്നയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന സഈദ ലിമൻ ജുന്നിവൽ ഫിതൻ, ഫിത്നയിൽ നിന്ന് യഥാവിധി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം നല്ല തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് ഫിത്നയെ റഹ്മത്താക്കി മാറ്റാൻ വേണ്ടി സാധിച്ചാൽ അവനാണ് ഏറ്റവും നല്ലവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്തായാലും വരും എന്ന് നമ്മൾക്കറിയുന്ന ഫിത്നകളുണ്ട്. ഉദാഹരണത്തിന്, ചില ആൾക്കാരുടെ കുടുംബം അവർ തൗഹീദുള്ളവരായിരിക്കില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളവരായിരിക്കും. അതേപോലെ തന്നെ കച്ചവടത്തിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഏതെങ്കിലും ഹറാമായ ഇടപാടുകൾ വരും. ഇങ്ങനെ വരുന്ന ഫിത്നകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത് ഫർള് ഐനാണ്. ഇസ്ഹാഖ് ഇബ്നു റഹവൈ റഹിമഹുള്ള പറയുന്നത് പോലെ, ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ അയാൾ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വല്ല ഫിത്നകളും കടന്നു വരുന്നുണ്ടെങ്കിൽ എന്താണ് ആ കാര്യം, എന്താണ് അതിനുള്ള പ്രതിവിധി, അത് നമ്മൾ പഠിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. അഥവാ നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ കുറ്റക്കാരായി തീരും. അതിനു മുമ്പ്, അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, എന്താണ് ഫിത്ന എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഫിത്ന എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പരീക്ഷണം, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു പരീക്ഷ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫിത്തനക്ക് അർത്ഥം വയ്ക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ജീവിതത്തിൽ ബാധിക്കുന്ന ഈ ഫിത്തനകൾക്കുള്ള കാരണം എന്താണ്. അടിസ്ഥാനപരമായിട്ട് ശരിയാഴ്ച പഠിപ്പിക്കുന്ന രണ്ട് കാരണങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും ബാധിക്കുന്ന ഫിത്തനകൾക്ക് ശരിയാഴ്ച പഠിപ്പിക്കുന്ന പ്രധാനമായ രണ്ട് കാരണങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതോടുകൂടി നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ തെറ്റായ വശമാണെങ്കിൽ നമ്മളത് തിരുത്തണം, ഹൈറായ വശമാണെങ്കിൽ അതിലിനിയും മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എന്തൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങൾ? ഒന്നാമത്തേത് നാം ചെയ്യുന്ന പാപങ്ങൾ തന്നെ. മനുഷ്യർക്ക് ഫിത്തനകളും മുസീബത്തുകളും വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ തന്നെയാണ്. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ അസ്വാബകും മിൻ മുസീബതിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. സൂറത്ത് ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് ബാധിക്കുന്ന മുസീബത്തുകൾ, നിങ്ങൾക്ക് ബാധിക്കുന്ന വിപത്തുകൾ, ഇതിനുള്ള കാരണം എന്താണ്? നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വമാ അസ്വാബക മിൻ സയ്യിഅതിൻ ഫമിൻ നഫ്സിക്. നിങ്ങൾക്ക് ബാധിക്കുന്ന മോശമായ കാര്യങ്ങൾക്കുള്ള കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദി നാസ്. ജനങ്ങൾ ചെയ്യുന്ന കാരണത്താലാണ് എല്ലായിടത്തും ഫിത്നകൾ സംഭവിക്കുന്നത്. എല്ലായിടത്തും ഫിത്നയും ഫസാദും സംഭവിക്കാനുള്ള കാരണം ജനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഇദാ തബായഅതും ബിൽ ഈന വ അഖദ്തും അദ്നാബൽ ബഖർ വ റളീതും ബിസ്സറ വ തറക്തും ജിഹാദ് സല്ലല്ലാഹു അലൈക്കും ദുല്ല ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനികും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തബായഅതും ബിൽ ഈന, നിങ്ങൾ ദുനിയാവിന്റെ കച്ചവട ചരക്കുകളിൽ ഹലാൽ ഏതാണ് ഹറാം ഏതാണ് എന്ന് വേർതിരിവില്ലാതെ നിങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങിയാൽ, കാണുന്നതും കിട്ടുന്നതും ഒക്കെ നിങ്ങൾ സമ്പാദിച്ചു തുടങ്ങിയാൽ, വറളീതും ബിസ്സറ, ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിവിടെ വെച്ചു തന്നിരിക്കുന്ന വസ്തുക്കളിൽ നിങ്ങൾ തൃപ്തിയടയുകയും ചെയ്താൽ, വതറക്തുൽ ജിഹാദ്, ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള മറുപടി പറയാതെ കേവലം മനസ്സിൽ പോലും ഒരു വെറുപ്പ് പോലും ഇല്ലാതെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, സല്ലല്ലാഹു അലൈക്കും ദുല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ നിന്ദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന നല്ലൊരു ഭാഗത്തിന് നല്ലൊരു വിഷയം അല്ലെങ്കിൽ നല്ലൊരു ഫിത്നക്ക് കാരണക്കാരാരാണ്? ഞാനും നിങ്ങളും തന്നെയാണ്. ഞാനും നിങ്ങളും തന്നെയാണ്. നമ്മൾ എത്രയോ ഹറാമുകൾ കാണുന്നു, എത്രയോ പ്രശ്നങ്ങൾ കാണുന്നു, എത്രയോ തെറ്റുകൾ കാണുന്നു, ശിർക്കും ബിദഅത്തും കുഫ്റും കാണുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു വേദന ഉണ്ടാവുന്നില്ല. നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഈമാനിന്റെ ഏറ്റവും ചെറിയ പടി എന്നുള്ളത് അവന്റെ മനസ്സിലൊരു വെറുപ്പുണ്ടാവണം. അതാണ് ഈമാനിന്റെ ഏറ്റവും ചെറിയൊരു കാര്യം. ഏറ്റവും ചെറിയ ഈമാൻ ഉണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടാ, ഒരു തെറ്റ് കാണുമ്പോൾ അവന്റെ മനസ്സൊന്ന് വെറുക്കും. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എത്ര ബിദഅത്തുകൾ നമ്മൾ കാണുന്നുണ്ട്. ബിദഅത്ത് പോട്ടെ, എത്ര ശിർക്ക് നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നു, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നു. അത് ഏത് രീതിയിലാണെങ്കിലും എത്ര ആൾക്കാർ ഇന്നത് മനസ്സുകൊണ്ട് വെറുക്കുന്നുണ്ട്. ഇന്ന് ജനങ്ങൾ മനസ്സുകൊണ്ട് അത് വെറുക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് കൂടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈക്കും ദുല്ല, ഈ ഉമ്മത്തിന് അല്ലാഹു നിന്ദിക്കും. ഇനി അതിൽ നിന്ന് മാറി വരാനുള്ള പ്രതിവിധി എന്താ? ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനികും, നിങ്ങൾ ദീനിലേക്ക് മടങ്ങി വരുന്നതുവരെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രതിവിധിയുമില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പക്ഷേ നിങ്ങളിൽ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാകും, നമ്മൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ. പക്ഷെ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഒരു അദാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കാൻ ഉദ്ദേശിച്ചാൽ എല്ലാവർക്കും അല്ലാഹു അദാബ് ഇറക്കും. ഒരു അദാബ് അല്ലാഹു ഇറക്കാൻ ഉദ്ദേശിച്ചാൽ എല്ലാവർക്കും അത് വ്യാപകമാക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ഹദീസിൽ വ്യക്തമായിട്ട് വന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു, അല്ലാഹു ഒരു അദാബ് ഇറക്കിയാൽ എല്ലാ ജനങ്ങളെയും അത് കാരണം ശിക്ഷിക്കും. അതിനുശേഷം ഖിയാമത്തിന്റെ നാളിൽ അല്ലാഹു ഉയർച്ച എഴുന്നേൽപ്പിക്കുമ്പോൾ നല്ല നിയത്തുള്ള ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേക പരിഗണന നൽകും. ഈ ദുനിയാവിൽ അദാബ് ഒരേപോലെയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റുക, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾക്കറിയുന്ന ആരെങ്കിലും അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നസീഹത്ത് കൊടുക്കുക. ശിർക്ക് ചെയ്യുന്നവർക്ക് നസീഹത്ത് കൊടുക്കുക, ബിദഅത്ത് ചെയ്യുന്നവർക്ക് നസീഹത്ത് കൊടുക്കുക. ചില ആൾക്കാർ പറയും, കുറേ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കുന്നില്ല, മനസ്സിലാവുന്നില്ല. എന്നാലും പറയാം, എന്നാലും പറഞ്ഞുകൊണ്ടേയിരിക്കുക. പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു പക്ഷേ നമ്മൾ പറയുന്ന നൂറാമത്തെ വട്ടായിരിക്കും ആള് സ്വീകരിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇസ്ലാമിനെ കുറ്റം പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശം പറയാറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പലതവണ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞുകൊടുത്തു, അവർ സ്വീകരിച്ചില്ല, അവർ സ്വീകരിച്ചില്ല. എന്നിട്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രബോധനം നിർത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ ഉമ്മ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എന്റെ ഉമ്മാക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണം, എന്റെ ഉമ്മാക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ദുആ ചെയ്തു. അബൂ ഹുറൈറയുടെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ദുആ ചെയ്തു, അല്ലാഹുവേ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അബൂ ഹുറൈറക്കും അവരുടെ ഉമ്മക്കും ഒരു സ്ഥാനം നൽകണേ. ഇന്നും ലോക മുസ്ലിമീങ്ങൾക്ക് അബൂ ഹുറൈറയുടെ പേര് കേൾക്കുമ്പോൾ വലിയൊരു വിലയാണ്, വലിയൊരു മഹത്വം നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കാര്യങ്ങളെ നിസ്സാരമായി കാണണ്ട. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നസീഹത്ത് കൊടുക്കാൻ നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒന്നാമത്തെ കാര്യം, ഈ ഫിത്നകൾ, ഈ മസ്വായിബുകൾ, ഈ പരീക്ഷണങ്ങൾ നമ്മൾക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണക്കാരാരാണ്? നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം മനസ്സിലാക്കി അത് നമ്മൾ തിരുത്താൻ പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, പരീക്ഷണം വരാനുള്ള രണ്ടാമത്തെ സബബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ അല്ലാഹു പരീക്ഷിക്കും. ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ അല്ലാഹു പരീക്ഷിക്കും. അവൻ തെറ്റ് ചെയ്യണമെന്നില്ല, അവൻ തെറ്റ് ചെയ്യണമെന്നില്ല. തെറ്റ് ചെയ്യാത്ത അടിമകളെയും, തെറ്റ് ചെയ്യാത്ത അടിമകൾ ആരുമില്ല അമ്പിയാക്കൾ ഒഴികെ, തെറ്റ് ചെയ്യാത്ത ആൾക്കാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തെറ്റിന്റെ പേരിലല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ഒരു പക്ഷേ നമ്മളിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പരീക്ഷണം നേരിടുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ നമ്മുടെ തെറ്റുകാരനായിരിക്കില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്നത് കൊണ്ടായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിൻ അല്ലാഹി മൻസില ലം യബ്ലുഗഹ ബിഅമലി ഇബ്തലാഹു അല്ലാഹു ഫീ ജസദി ഔ ഫീ മാലി ഔ ഫീ വലദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു സ്ഥാനം അവന്റെ അരികിൽ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. ഒരു അടിമക്ക് അല്ലാഹു വലിയൊരു സ്ഥാനം അവന്റെ അരികിൽ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. അവൻ എത്ര അമൽ ചെയ്താലും അവിടെ എത്താൻ അവന് സാധിക്കില്ല, എത്ര അമൽ ചെയ്താലും ആ ഒരു പദവി അവന് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു ചെയ്യുക എന്താ? ഇബ്തലാഹുല്ലാഹ്, അവനെ അല്ലാഹു പരീക്ഷിക്കും. ഫീ ജസദിഹി, അവന്റെ ശരീരത്തിന്റെ വിഷയത്തിൽ അല്ലാഹു അവന്റെ രോഗങ്ങൾ നൽകുമായിരിക്കാം, ആ രീതിയിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു നൽകും. അല്ലെങ്കിൽ ഔ ഫീ മാലിഹി, അവന്റെ സമ്പത്തിൽ, ഒരു പക്ഷെ അല്ലാഹു അവന്റെ സമ്പത്ത് നൽകില്ല, ദരിദ്രനാക്കും. അല്ലെങ്കിൽ അല്ലാഹു അവന്റെ സമ്പത്ത് നൽകും, അത് ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകില്ല. ഔ ഫീ വലദിഹി, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളുടെ വിഷയത്തിൽ അവനെ പരീക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ കാരണം മാത്രമല്ല പരീക്ഷണങ്ങൾ വരുന്നത്, മറിച്ച് അല്ലാഹു നമ്മൾക്ക് അവന്റെ അരികിൽ വലിയൊരു സ്ഥാനം നൽകാൻ ഉദ്ദേശിച്ചാലും ഈ രീതിയിൽ പരീക്ഷണങ്ങൾ വരും. അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ, വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ ഉദ്ദേശിച്ചാൽ വലിയ രീതിയിൽ അല്ലാഹു പരീക്ഷിക്കും. അതിനുശേഷം ഒരു വാക്ക് പറയുന്നുണ്ട്, എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് കൊണ്ട് നടക്കണം. ഏത് ഫിത്ന വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ ആ വാക്കിന് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നല്ലാഹു ഇദാ അഹബ്ബ ഖൗമന ഇബ്തലാഹും, ഒരു സമുദായത്തെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അവരെ അല്ലാഹു പരീക്ഷിക്കും. സുബ്ഹാനല്ലാഹ്, ഒരു സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടാൽ അവരെ അല്ലാഹു പരീക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രം പഠിച്ചു നോക്കിയാൽ ഏറ്റവും അധികം പ്രയാസം നേരിടുന്നത് ആരാണ്? അമ്പിയാക്കളാണ്. ഏറ്റവും അധികം പ്രയാസങ്ങൾ എന്നേക്കാളും നിങ്ങളെക്കാളും ഒക്കെ നേരിട്ട് ആരാണ്? അമ്പിയാക്കളാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യു നാസി അഷദ്ദു ബലാഅ, പ്രവാചകരെ, ഏറ്റവും അധികം മുസീബത്ത്, ഫിതനകൾ നടക്കുക ആർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാ, അംബിയാക്കൾക്കാണ്, അംബിയാ മുർസലിങ്ങൾക്കാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് അവരോട് ഏറ്റവും അധികം അടുപ്പമുള്ളവർക്ക്, പിന്നീട് അവരോടും ഏറ്റവും അധികം അടുപ്പമുള്ളവർക്ക്. അപ്പോൾ ഈമാനിന്റെ തോതനുസരിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈമാനിന്റെ തോതനുസരിച്ച് നമ്മൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഫിത്ന വരാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് മുസീബത്തുകൾ വരാൻ ഈ രണ്ട് കാരണമാണ്. ഒന്നിക്കൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പദവി ഉയർത്താൻ വേണ്ടി തീരുമാനിച്ചതുകൊണ്ട്. ഇനി ഇവിടെ അടുത്തൊരു ചോദ്യം, നമ്മൾക്കൊരു ഫിത്ന വന്നാൽ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്? ഫിത്നയായിട്ടാണോ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് പകരമായിട്ടാണോ, അതല്ല നമ്മുടെ പദവി അള്ളാഹു കൂട്ടുന്നതായിട്ടാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പാപങ്ങൾ കാരണമായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ പരീക്ഷിക്കുന്നത്, കാരണം അതല്ല അള്ളാഹുവിന്റെ പദവി ഉയർത്താനാണ് എന്നൊക്കെ നമ്മൾ ചിന്ത വെച്ചാൽ അത് ഉജുബിന് കാരണമാകും. അത് ഉജുബിന് കാരണമാകും. നമ്മൾ വിചാരിക്കും നമ്മൾ തിരക്കേടില്ല, നമ്മൾ വളരെ നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നു, നമ്മൾക്കൊരു ഫിത്ന വന്നാൽ നമ്മൾ ആദ്യം പേടിക്കേണ്ടത് നമ്മുടെ പാപത്തിനെയാണ്, നമ്മുടെ പാപങ്ങളെയാണ്. നമ്മളൊന്ന് സ്വന്തം നഫ്സിനോട് ചോദിച്ചു നോക്കുക, എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് തെറ്റുകളാണ് ചെയ്യുന്നത്, എന്റെ ഇടപാടുകൾ കറക്റ്റാണോ, ഹറാമ് ഞാൻ ഭക്ഷിക്കുന്നുണ്ടോ, എന്റെ മാതാവിനോടുള്ള എന്റെ സംസാരം ശരിയാണോ, എന്റെ പിതാവിനോടുള്ള സംസാരം ശരിയാണോ, എന്റെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണെന്ന ബോധം എന്റെ ജീവിതത്തിലുണ്ടോ, എന്റെ ഭാര്യയോട് ഞാൻ നല്ല രീതിയിലാണോ വർത്തിക്കുന്നത്. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ക്ലാസുകൾ ഇങ്ങനെ കേട്ടിട്ടോ അല്ലെങ്കിൽ ധാരാളം വാദങ്ങൾ കേട്ടിട്ടോ മാത്രം നമ്മൾക്ക് കാര്യമില്ല, മറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ കൊള്ളണം, മനസ്സിലാകണം. മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, മനസ്സിലായിട്ട് അത് ജീവിതത്തിൽ വരണം, മനസ്സിന്റെ അകത്ത് പ്രവേശിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ തെറ്റുകളൊക്കെ വരുന്നുണ്ടോ. ചില ആൾക്കാർ പറയും നമ്മൾ സലഫികളാണ്, നമ്മൾക്കൊന്നും പേടിക്കാനില്ല, അൽഹംദുലില്ലാ തൗഹീദുണ്ട്, ആഴ്ചയിൽ രണ്ട് ദർസുകൾക്ക് പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ നിന്റെ ഇടപാട്, നിന്റെ സംസാരം, നിന്റെ പെരുമാറ്റം ഇതൊക്കെ എത്രത്തോളം ശരിയാണ്. സലഫിയത്ത് എന്ന് പറയുന്നത് കേവലം വിശ്വാസത്തിൽ മാത്രമല്ലോ, സലഫിയത്ത് എന്ന് പറയുന്നത് വിശ്വാസത്തിൽ മാത്രമല്ല, നിന്റെ തഹജ്ജുദ് നമസ്കാരത്തിൽ സലഫിയത്ത് വേണം, ആൾക്കാരോടുള്ള പെരുമാറ്റത്തിൽ സലഫിയത്ത് വേണം, നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ സലഫിയത്ത് വേണം, എല്ലാ വിഷയത്തിലും സലഫിയത്ത് നമ്മൾക്കുണ്ടാവണം. അതല്ലാതെ ഒരു വിഷയത്തിൽ മാത്രം ഒതുക്കാനുള്ളതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് വിഷയം വന്നാലും സ്വയം നഫ്സിനെ നമ്മൾ വിചാരണ ചെയ്യുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, അള്ളാഹുവിന്റെ അരികിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം നഫ്സിനെ സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യുക. എന്റെ അവസ്ഥ എന്താണ്, എന്റെ അവസ്ഥ എന്താണ്, ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും. അതുകൊണ്ടാണ് താബിഈങ്ങളുടെ ചരിത്രത്തിലൊക്കെ പറയുന്നത്, അവരോട് ഇപ്പോൾ നിങ്ങൾ മരിക്കുന്നു പറഞ്ഞാൽ അവർക്ക് അമലിൽ ഒന്നും അധികരിപ്പിക്കാനില്ല. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കേ, നമ്മളോട് ഇന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളോട് പറയപ്പെട്ടു 12 മണിക്ക് നിങ്ങൾ മരിക്കും, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും. നമ്മൾ ആ ഒരു മണിക്കൂർ ഇബാദത്തിലായിരിക്കും, നമസ്കാരത്തിലായിരിക്കും, ആൾക്കാരോടെല്ലാം പൊരുത്തം ചോദിക്കും, അതേപോലെ തന്നെ കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യും. പക്ഷേ സഹാബികൾ അങ്ങനെ ആയിരുന്നില്ല, സഹാബികൾ അങ്ങനെ ആയിരുന്നില്ല, അവർക്ക് അമലുകൾ അധികരിപ്പിക്കാനില്ലായിരുന്നു. അത്രയും നല്ല രീതിയിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചില ചരിത്രത്തിന്റെ ഭാഗങ്ങളിൽ പറയുന്നത് പോലെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് ആൾക്കാർ സമയം മനസ്സിലാക്കുമായിരുന്നു. ഇബ്നു തൈമിയയുടെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് ആൾക്കാർ സമയം മനസ്സിലാക്കുമായിരുന്നു. അത്രയും അധികം എല്ലാ വിഷയത്തിലും അത്രയും ചിട്ടയുള്ള വ്യക്തിയായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കണം. തെറ്റുകളൊക്കെ പൂർണ്ണമായി വർജിച്ചാൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന നല്ലൊരു ഫിത്ന നമ്മൾക്ക് മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഫിത്ന ഉണ്ടാവോ? ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഫിത്ന ഉണ്ടാവോ? നിർബന്ധമായിട്ടുണ്ടാകും. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഫിത്ന ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഫിത്ന ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. അലിഫ് ലാം മീം അഹസിബന്നാസ്, അല്ലാഹു ചോദിക്കുകയാണ്, അഹസിബന്നാസ് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ യുത്രകു അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല വെറുതെ വിടുമെന്ന്, അൻ യഖൂലു ആമന്ന അല്ലാഹു വിശ്വസിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ, വഹും ലാ യുഫ്തനൂൻ ഒരു തരത്തിലുള്ള ഫിത്നയുമില്ലാതെ അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല വെറുതെ വിടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അല്ലാഹു പരീക്ഷിക്കും, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം, ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണ്, എത്ര ആൾക്കാരാണ് സത്യസന്ധമായിട്ട് ഈമാനുള്ളവർ, എത്ര ആൾക്കാരാണ് മുനാഫിഖീങ്ങൾ കപടവിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഫിത്ന എന്നുള്ളത് നമ്മുടെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സബബാണ്, ഖദരിയായ ഒരു സബബാണ്. എന്തായാലും ഫിത്ന നടക്കും, എന്തായാലും മുസീബത്തുകൾ നടക്കും. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ, നമ്മുടെ ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കാൻ. അപ്പോൾ ഓരോ ഫിത്ന വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, ഈ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചോ അതല്ല തോറ്റോ, ഈ പരീക്ഷയിൽ അല്ലാഹു എനിക്ക് വെച്ചിരിക്കുന്ന ഈ ഒരു പരീക്ഷയിൽ എന്റെ നിലപാട് എന്തായിരുന്നു, എനിക്ക് വിജയിക്കാനാണോ സാധിച്ചത് അതല്ല ഞാൻ തോറ്റുപോയോ, അല്ലാഹുവിന്റെ അരികിൽ എന്റെ വിധി എന്താണ്, എനിക്ക് എന്ത് റിസൾട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു, ഏത് രീതിയിലാണ് നമ്മൾ അതിനെ പ്രതികരിച്ചത്? നമ്മുടെ മകൻ മരണപ്പെട്ടു, ഏത് രീതിയിലാണ് നമ്മൾ അതിനെ കണ്ടത്? നമ്മുടെ ഭാര്യ മരണപ്പെട്ടു, ഏത് രീതിയിലാണ് നമ്മളത് കണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ സാധിച്ചോ? അതല്ല, നമ്മൾ അതിൽ പരാജയപ്പെട്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിസാരമായി ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ വിടാനുള്ളതല്ല, മറിച്ച് ജീവിതത്തിൽ അത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീൻ അലാ മാ അൻതും അലൈ ഹത്താ യമീസൽ ഖബീസ മിനൽ തയ്യിബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെയൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടേക്കും എന്ന് ആരും വിചാരിക്കണ്ട, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. എന്താണ് ഉദ്ദേശം? നേരത്തെ പറഞ്ഞതുപോലെ, ഹത്താ യമീസ അൽ ഖബീസു മിനൽ തയ്യിബ്, മോശപ്പെട്ട ആൾക്കാരെയും നല്ല ആൾക്കാരെയും പരസ്പരം മാറ്റിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോരോ വിഷയങ്ങളും നമ്മൾ വിചിന്തനം നടത്തണം. എത്രത്തോളം ശരിയാണ്, എത്രത്തോളം എനിക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്? കുഫ്ഫാറുകളുടെ സ്വഭാവമാണോ ഫിത്ന വരുമ്പോൾ ഞാൻ കാണിക്കുന്നത്? അതല്ല മുസ്ലിമിന്റെ സ്വഭാവമാണോ? കുഫ്ഫാറുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിത്ന വന്നാൽ ആകെ അക്ഷമനാകും, ആൾക്കാരോട് പരാതി പറയും, എനിക്ക് എപ്പം നോക്കിയാൽ അസുഖമാണ്, എപ്പം നോക്കിയാലും പരീക്ഷണമാണ്, എന്റെ വീട്ടിൽ എപ്പോഴും ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പരാതി പറയും. അള്ളാഹുവിലേക്ക് അവൻ മടങ്ങുകയില്ല, അവൻ ഖേദിക്കും, അവൻ പറയും എപ്പോൾ നോക്കിയാലും എന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലാഹു പറയുന്നത് പോലെ, ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുന്നത് ആരാണ്? കാഫിരീങ്ങളാണ്. നേരെ മറിച്ച് മുഅ്മിനാണെങ്കിൽ അവന്റെ നിലപാട് എന്തായിരിക്കും? അവൻ പറയും, ഖദറല്ലാഹു വ മാ ശാഅ ഫഅൽ, അല്ലാഹു ഉദ്ദേശിച്ചു അതനുസരിച്ച് സംഭവിക്കുന്നു, അല്ലാഹു എനിക്ക് ഇത് വിധിച്ചു, ഇൻഷാ അല്ലാഹ് ഇതിൽ എന്തെങ്കിലും ഒരു ഖൈർ എനിക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ഹിക്മത്തിന്റെ, അവൻ കാണുന്ന ഒരു യുക്തിയുടെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കാൻ, അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതാണ് മുസ്ലിമുകളുടെ സ്വഭാവം, അതാണ് യഥാർത്ഥ മുഅ്മിനുകളുടെ സ്വഭാവം. അതുകൊണ്ട് ഈ ഒരു മാറ്റം, ഈ ഒരു സ്വഭാവ ഗുണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഏത് ഫിത്ന വരുമ്പോഴും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഫിത്നകൾ രണ്ടു തരത്തിലാണ്. ഒന്ന് ശുബഹാത്തുകൾ, മറ്റൊന്ന് ഷഹവാത്തുകൾ. ഒന്ന് ശുബഹാത്തുകൾ. ശുബഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംശയങ്ങൾ. നമ്മൾക്ക് ഓരോരോ സംശയങ്ങൾ നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ, അഖീദയുടെ വിഷയത്തിൽ ഓരോരോ കാര്യങ്ങൾ. ഷൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത് പോലെ, ശുബഹത്താണ് ഏറ്റവും അധികം അപകടകാരി. ശുബഹത്താണ് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അപകടമുണ്ടാക്കുക. ഷഹവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദേഹത്തനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഒരു മനുഷ്യൻ തന്റെ ദേഹത്തനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് എന്ത് പറയുക? ഷഹവത്ത് എന്ന് പറയുക. ഹറാമുകൾ ചെയ്യുക, മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, വഞ്ചിക്കുക, അതേപോലെ തന്നെ വ്യഭിചാരത്തിൽ ഏർപ്പെടുക, കള്ളുകുടിക്കുക, ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഷഹവാത്തുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്ന ഏത് ഫിത്നകൾ, ഏത് മുസീബത്തുകൾ നോക്കിയാലും ഈ രണ്ട് ഫിത്നയുമായി ബന്ധമുള്ളതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു കാര്യം, അപ്പൊ ഈ വിഷയം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഫിത്ന ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഫിത്നയുടെ രണ്ട് ഇനങ്ങൾ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അടുത്തത് ഫിത്നയുടെ കാലഘട്ടത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ നാം സ്വീകരിക്കേണ്ട മാർഗങ്ങൾ. അത് രണ്ട് രീതിയിലാണ്. ഒന്നാമത്തേത്, ഏത് പരീക്ഷണങ്ങൾ വന്നാലും ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും അവിടെ അതൊന്നും കാര്യമാക്കാതെ, അല്ലെങ്കിൽ അതിന്റെ വിറകെ പോയി സമയം കളയാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന ആരാധനകൾ മുറുകെ പിടിച്ചുള്ള ജീവിതം. ഏത് ഫിത്ന വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന ഇബാദത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന മാർഗങ്ങൾ അനുസരിച്ചുള്ള ജീവിതം. അതെന്തുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്? ഫിത്നയുടെ സമയത്ത് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് മഹത്വം കൂടുതലാണ്. ഏതുപോലെ ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന ഇബാദത്തിന് മഹത്വം കൂടുതലുള്ളതുപോലെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാവുന്നില്ലേ? ജനങ്ങൾ അശ്രദ്ധയിലാവുന്ന സമയത്ത് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ശരീഅത്തിൽ മഹത്വം കൂടുതലാണ്. അതുകൊണ്ടാണ് ദുഹാ നമസ്കാരത്തിന്റെ മഹത്വം വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത്, ആ സമയം അധിക ജനങ്ങളും ശുഗലിലാണ്, അധിക ജനങ്ങളും ജോലിയിലാണ്. അതാണ് ദുഹാ നമസ്കാരത്തിന് വലിയൊരു പ്രത്യേകത. ദുഹാ നമസ്കാരത്തിന് വേറെയും ഫളായിലുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ദുഹാ നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് ജനങ്ങൾ ജോലിയിലായിരിക്കുമ്പോഴാണ്. ശരീഅത്ത് എപ്പോഴും അശ്രദ്ധയിലായിരിക്കുമ്പോഴുള്ള ഇബാദത്തിന്റെ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിത്നയുടെ സമയത്തുള്ള ഇബാദത്തുകൾക്കും ശരീഅത്ത് മഹത്വം കൂടുതലായി നൽകിയിട്ടുണ്ട്. അതിന്റെ തെളിവെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹറജി കഹിജറത്തിൻ ഇലയ്യ. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. ജനങ്ങൾക്കിടയിൽ ഫിത്ന നടക്കുമ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചതുപോലെ, ജനങ്ങൾക്കിടയിൽ ഫിത്ര നടക്കുമ്പോൾ ഹക്കും ബാത്തിലും വേർതിരിക്കാത്തൊരവസ്ഥ ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ അവിടെ ഹക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഹിജ്റ പോകുന്നത് പോലെയാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ, ഏത് പരീക്ഷണം നമ്മൾക്ക് വന്നാലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒരു കുറവും നമ്മൾ വരുത്താൻ പാടില്ല. ഏത് പരീക്ഷണമാണെങ്കിലും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള പരീക്ഷണമാവാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പരീക്ഷണമാവാം, അല്ലെങ്കിൽ ഇന്ന് പലരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് പോലെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളാവാം. ഏത് പരീക്ഷണമാണെങ്കിലും നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ കുറവ് വരുത്താൻ വേണ്ടി പാടില്ല. ഒരുപക്ഷെ ചില ആൾക്കാർ പ്രതിഷേധിക്കും, പ്രതിഷേധത്തിന് വേണ്ടി പോകും, സുബഹ്സ്കാരം ഒഴിവാക്കും, തെറ്റാണ്. അല്ലെങ്കിൽ ഐഷാ നമസ്കാരം ഒഴിവാക്കും, തെറ്റാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ നമ്മൾ കുറവ് വരുത്താൻ പാടില്ല. ഇബാദത്തായിട്ട് തന്നെ നമ്മൾ നടത്തണം. ഇബാദത്ത് എങ്ങനെയാണോ ഉള്ളത് അതിൽ അധികരിപ്പിക്കുന്നതല്ലാതെ യാതൊരു കാരണവശാലും അതിൽ കുറവ് വരാൻ വേണ്ടി പാടില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഒന്ന് തലബുൽ ഹിദായത്ത് ഇല സിറാത്തുൽ മുസ്തഖീം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഹിദായത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് എല്ലാവരും ഫജ്ർ നമസ്കരിച്ചു, നിസ്കാരത്തിൽ നമ്മൾ എന്തോ ഓതിയത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവെ എനിക്ക് സിറാത്തുൽ മുസ്തഖീം നീ നൽകണം, അതിലേക്ക് എനിക്ക് നീ വഴി കാണിച്ചു തരണം. എത്ര ആൾക്കാർ പ്രിയപ്പെട്ടവർ ഈ ആയത്തിന്റെ അർത്ഥം ചിന്തിച്ചു ഓതിയിട്ടുണ്ട്. ഒരു ദിവസം നിർബന്ധമായിട്ട് 17 തവണ നമ്മൾ ഇത് പറയുന്നുണ്ട്, നിർബന്ധമായിട്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ വേറെ, 17 തവണ ചുരുങ്ങിയത് നമ്മൾ പറയുന്നുണ്ട്. എത്ര ആൾക്കാർ അർത്ഥം ചിന്തിക്കാറുണ്ട്? ചില ആൾക്കാരോട് എന്താണ് സിറാത്തുൽ മുസ്തഖീമിന്റെ അർത്ഥം, നേരായ പാത, എന്താണ് അതുകൊണ്ട് ഉദ്ദേശം, അല്ലാഹു അലം. അങ്ങനെ പോരെ നമ്മൾ പഠിക്കണം എന്താണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശം. നേരത്തെ ഷെയ്ഖിന്റെ ദർസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്തിന് ഉലമാക്കൾ പല അർത്ഥങ്ങളും കൊടുക്കുന്നുണ്ട്, പല അർത്ഥങ്ങളും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം എന്ന് അർത്ഥം വെക്കുന്ന ഉലമാക്കളുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം എന്ന് അർത്ഥം വെക്കുന്ന ഉലമാക്കളുണ്ട്, ഖുർആൻ എന്ന് അർത്ഥം വെക്കുന്ന ഉലമാക്കളുണ്ട്, ഇസ്ലാം എന്ന് അർത്ഥം വെക്കുന്ന ഉലമാക്കളുണ്ട്. ഇങ്ങനെ പല അർത്ഥങ്ങളും ഉലമാക്കൾ കൊടുക്കാനുള്ള കാരണം എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ പറയുന്നത് പോലെ ഏകദേശം 10-ലധികം ഹിദായത്ത് നമ്മൾ ആ ഒരു ദുആയിൽ മാത്രം ഉൾക്കൊള്ളുന്നുണ്ട്, 10-ലധികം ഹിദായത്ത്. ഇത് ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ച എത്ര ആൾക്കാർക്ക് അതിന്റെ അർത്ഥം കിട്ടും, എത്ര ആൾക്കാർക്ക് അർത്ഥം കിട്ടും? ചില ആൾക്കാർ വിചാരിക്കുക സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമെന്ന് പറഞ്ഞാൽ മുസ്ലിമാക്കണം എന്ന അർത്ഥം. അല്ല, അത് മാത്രമല്ല, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന്റെ പൂർണ്ണതയാണ് അതിൽ ചോദിക്കുന്നത്, എല്ലാ വിഷയങ്ങളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അർത്ഥം അറിഞ്ഞ് നമ്മൾ ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് ചോദിക്കുമ്പോൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത് ഹിദായത്താണ്, രണ്ടാമത്തെ കാര്യം ഞാൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ഓതുമ്പോൾ എന്നെ സംബന്ധിച്ച് സംസാരിക്കുന്നത് അല്ലാഹുവാണ്. നിങ്ങൾക്കറിയാം ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞു, ഒരു അടിമ ഫാത്തിഹ ഓതുമ്പോൾ അവനെ സംബന്ധിച്ച് അല്ലാഹു സംസാരിക്കും മലക്കുകളോട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സംസാരിക്കും. മുഹമ്മദ് ഓതുമ്പോൾ അല്ലാഹു പറയും, മുഹമ്മദ് ഇന്നായ ചോദി, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തി, എന്റെ അടിമ ചോദിക്കുന്നത് ഹിദായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയമാണ് നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ. പക്ഷെ നമ്മൾക്ക് അതിന്റെ അർത്ഥം അറിയില്ല, അർത്ഥം അറിയും എല്ലാവർക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്താ അർത്ഥം? കരുണാവാരിധിയും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. എന്താ കരുണാവാരിധി, എന്താണ് കരുണാനിധി? അള്ളാഹു അലം. അങ്ങനെ നമ്മൾ പഠിച്ചാൽ പോരാ, നമ്മൾ പഠിക്കണം, നന്നായിട്ടിരുന്ന് പഠിക്കണം. അതിന് നമ്മൾ ധാരാളം സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. നമ്മുടെ ധാരാളം സഹോദരന്മാർ ജസാഹുല്ലാഹു ഖൈറൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്, പല ആൾക്കാരും സദസ്സുകളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ദീനിന്റെ മജ്‌ലിസിൽ ആ ഒരു മഹത്വം കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ആ ഇൽമ് വേണ്ടതുപോലെ നമ്മളിൽ ഉപയോഗപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഹിദായത്ത് ചോദിക്കുന്നത് അധികരിപ്പിക്കുക. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇദാ റഅയ്തന്നാസ, ഷദ്ദാദേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കൊടുത്തത് ആ സ്വഹാബിക്ക് നസീഹത്തായിട്ടാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നമ്മളും പ്രിയപ്പെട്ടവരെ നസീഹത്തായിട്ട് സ്വീകരിക്കുക. എന്താ പറഞ്ഞു കൊടുത്തത്? ഇദാ റഅയ്തന്നാസ്, ജനങ്ങളെ നീ കണ്ടാൽ, ഖദ് ഇത്തനസു ദ്ദഹബ വൽ ഫിള്ള, ജനങ്ങൾ ദുനിയാവിന്റെ പിറകിൽ പോകുന്നതായി നീ കണ്ടാൽ, ഫക്നുസ് ഹാഉലാഇൽ കലിമാത്, ഫക്നുസ് അല്ലെങ്കിൽ ഫക്നുസ് രണ്ട് വായിക്കാം, നീ ഈ കലിമകൾ ഈ വാക്കുകൾ നീ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, അള്ളാഹുവെ എനിക്ക് ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള കഴിവ് നീ നൽകണം, സബാത്ത് നൽകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ വൽ അസീമത ഫിർ റുഷ്ദ് വഅസ്അലുക മൂജിബാത റഹ്മതിക് വഅസായിമ മഗ്ഫിറതിക്. ഇമാം തബറാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മുഅജ്മുൽ കബീർ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജനങ്ങളെല്ലാവരും ഫിത്നയിലായാൽ, ജനങ്ങളെല്ലാവരും മോശമായ ജീവിതം നയിക്കാൻ വേണ്ടി തുടങ്ങിയാൽ, ദുനിയാവിന്റെ വിഷയങ്ങളിൽ മാത്രം അവർ മുഴുകാൻ വേണ്ടി തുടങ്ങിയാൽ, നീ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ. പ്രിയപ്പെട്ടവരെ, ഷദ്ദാദ് ബിൻ ഔസ് എന്ന് പറയുന്നത് ആരാ? സ്വഹാബിയാണ്. സ്വഹാബിയാണ്, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച, പ്രവാചകനെ കണ്ട, പ്രവാചകന്റെ അരികിൽ നിന്ന് ദീന് പഠിച്ച സഹാബി. ആ സഹാബിക്ക് പ്രവാചകൻ കൊടുക്കുന്ന നസീഹത്ത് എന്താ? ഈ ദുആ ചെയ്യാൻ. ഏത് കാലഘട്ടം? ഏത് കാലഘട്ടം? ഈമാനിന്റെ കാലഘട്ടം, ഇസ്സത്തിന്റെ കാലഘട്ടം. അന്ന് ആ സഹാബികൾ ഈ ദുആ ജീവിതത്തിൽ മുറുകെ പിടിച്ചിരുന്നെങ്കിൽ, ഫിത്നക്കിടയിൽ ജീവിക്കുന്ന നമ്മൾ, ദീനിലും ദുനിയാവിലും ഫിത്നയിലായിക്കൊണ്ട് ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം, എത്ര തവണ ഈ ദുആ നമ്മൾ ചെയ്യണം? എന്നിട്ട് എത്ര ആൾക്കാർക്ക് ഈ ദുആ അറിയാം? എത്ര ആൾക്കാർക്ക് ഇത് അറിയാം? ഇന്ന് പലർക്കും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഓരോരോ ഫിത്നയുടെ ഭാവിയിലേക്ക്, അല്ലെങ്കിൽ വേറെ ഷർറിന്റെ ആളുകളുടെ അടുക്കിലേക്ക് ആൾക്കാർ പോകുന്നു. എൻ എൽ പി പോലെയുള്ള ഫിത്നയുടെ പിറകിൽ ആൾക്കാർ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് പ്രതിവിധി എന്ന്. പക്ഷെ നമ്മൾക്കത് വേണ്ട, അല്ലെങ്കിൽ നമ്മളത് അശ്രദ്ധയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകന് കൊടുത്ത ഈ നസീഹത്ത് നമ്മൾ സ്വീകരിക്കുക. എല്ലാവരും ഈ ദുആ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ വലഅസീമത ഫിർ റുഷ്ദ് വഅസ്അലുക മൂജിബാത റഹ്മതിക് വഅസായിമ മഗ്ഫിറതിക്. ഒരുപക്ഷേ ഒന്നോ രണ്ടോ തവണ കേട്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കില്ലായിരിക്കാം. എന്നാലും ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ആരെങ്കിലുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ കേട്ട് എഴുതിയെടുത്ത് പഠിച്ച് ഈ ദുആ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഫിത്നയുടെ കാലത്ത് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? അല്ലാഹുവിനോട് ഹിദായത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ കാര്യം, അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ ദീൻ, അൽ ഇസ്തിഖാമത്തു അലാ ദീനില്ലാ, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഏത് പ്രശ്നങ്ങൾ വന്നാലും, ഏത് ഫിത്നകൾ വന്നാലും ഈ ദീനിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅന്ന ഹാദാ സിറാതി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി. നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ഈ ഒറ്റ മാർഗം മാത്രമാണ്. ഈ ഒറ്റ മാർഗം ഹബ്ലുല്ലാഹ്, ഖുർആനും സുന്നത്തിന്റെയും മാർഗം. വേറൊന്നും നിങ്ങൾ മുറുകെ പിടിക്കേണ്ട, വേറൊന്നും നിങ്ങൾ മുറുകെ പിടിക്കേണ്ട. ഇതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്, ഇതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ഒരു സഹാബി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കൊരു നസീഹത്ത് നൽകണം, എനിക്കൊരു നസീഹത്ത് നൽകണം. പക്ഷേ ആ നസീഹത്തിനോട് ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ്? അതനുസരിച്ച് എനിക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. വേറൊരാളോടും ചോദിക്കേണ്ട ഒരു ആവശ്യം വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, ഖുൽ, നീ പറയുക, ആമൻതു ബില്ലാ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുക. അതിനുശേഷം സുമ്മസ്തഖീം, നീ അതിൽ മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ട് ഇസ്തിഖാമ എന്ന വാക്ക്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് അതിന്റെ അർത്ഥം അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശയ്യബത്നി ഹൂദുൻ വഅഖവാതുഹ, ഹൂദ് സൂറത്തും അതേപോലെയുള്ള ചില ആയത്തുകളുമാണ് എനിക്ക് നരബാധിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകന്റെ സീറ അറിയുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങളിൽ ചിലത് വെളുത്തിട്ടായിരുന്നു, ചിലത് മാത്രം. അതിനുള്ള കാരണം പ്രവാചകൻ പറഞ്ഞത് എന്താ? ചില ആയത്തുകളാണ് എനിക്ക് നരബാധിപ്പിച്ചത്, ചില ആയത്തുകളാണ് എനിക്ക് നരബാധിപ്പിച്ചത്. ഇമാം ഇബ്നു ഖയ്യിമുൽ ജൗസിയ്യ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, അതേതാ ആയത്ത്? ഫസ്തഖിം കമാ ഉമിർത്, ഫസ്തഖിം കമാ ഉമിർത്, പ്രവാചകരെ താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ നിലകൊള്ളുക എന്ന ആയത്ത് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നരബാധിച്ചത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമ്മുടെ ഈമാനിന്റെ മാറ്റമില്ലാത്തത്? എത്ര തവണ നമ്മൾ ഇത് കേട്ടു, എത്ര തവണ നമ്മൾ ഇത് അറിഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി നരക്കാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ്. നമ്മൾ എത്ര തവണ കേട്ടു, എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇസ്തിഖാമത്തില്ലാത്തത്? എന്തുകൊണ്ടാ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കാത്തത്? നമ്മൾ കേവലം ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നസീഹത്തുകളൊക്കെ കേൾക്കും, എന്നതിലുപരി നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മുടെ ജീവിതം മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുന്നത് കുറവാണ്. ഇല്ല എന്നല്ല, ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്ന താടി, അവിടുത്തെ താടി പോലും നരപ്പിച്ചത് ഇസ്തിഖാമ കൊണ്ടുള്ള ആയത്താണെങ്കിൽ, ഇബ്നുൽ ഖയ്യിം പറയുന്നത് പോലെ നമ്മളൊക്കെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് പേടിയുണ്ടാവണം, പേടിയുണ്ടാവണം. നമ്മളൊക്കെ ഒരു ദിവസം മരിക്കും, കബറിൽ ഒറ്റക്കാണ്, അവിടുന്ന് വിചാരണയുണ്ട്. അതിനുശേഷം അള്ളാഹു നമ്മോട് വിചാരണ ചെയ്യും. അവിടെയൊക്കെ നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ ഇസ്തിഖാമത്ത് നിർബന്ധമാണ്. ഈമാൻ നല്ല രീതിയിൽ മുറുകെ പിടിച്ച് അതിന്റെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ നമ്മൾ അനുസരിച്ച് ജീവിച്ചാൽ ഈ ദുനിയാവിൽ നമ്മൾക്ക് ഇസ്തിഖാമത്ത് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ പരിശ്രമിക്കണം, പരിശ്രമിക്കണം. മൻ ജദ്ദ വജദ്, പരിശ്രമിച്ചാൽ കണ്ടെത്താം. അല്ലാഹു പറഞ്ഞു, യുസബ്ബിതു അല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഈമാൻ വിശ്വസിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തും അംഗീകരിച്ച സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സബാത്ത് നൽകും, അവർക്ക് ഇസ്തിഖാമത്ത് നൽകും. ഈ ദുനിയാവിൽ മാത്രമല്ല, വഫിൽ ആഖിറ ആഖിറത്തിലും നൽകും. ഇമാം ഖതാദ ഇബ്നു ദിഅമ അസ്സദൂസി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നു, ഈ ദുനിയാവിൽ എങ്ങനെയാണ് അല്ലാഹു ഇസ്തിഖാമത്ത് നൽകുക? ബിൽ ഖൈരി വൽ അമലി സ്വാലിഹ്, അവർക്ക് നന്മകൾ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കേ, സുന്നത്ത് നമസ്കരിക്കുമ്പോൾ മടി വരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഏതോ ഒരു ഷർറിനെ വെച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ഷർറ് നമ്മൾക്ക് വെച്ചിട്ടുണ്ട്. അത് മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. ഈമാൻ പൂർണ്ണമായിട്ടില്ല, നേരെ മറിച്ച് ഈമാൻ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ഖൈറുകൾ ചെയ്യുമ്പോൾ മനസ്സിന് സ്വാതന്ത്ര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, നമസ്കരിക്കുമ്പോൾ എനിക്ക് കൺകുളിർമയാണ്. സഹാബത്തിന്റെ പ്രയാസങ്ങൾ വന്നാൽ പള്ളിയിൽ പോകും, രണ്ടര കാഴ്ച നമസ്കരിക്കും. നമ്മൾക്ക് പ്രയാസം വന്നാൽ നമസ്കരിക്കുമ്പോൾ പെട്ടെന്ന് നമസ്കാരം കഴിച്ച് പോകാനുള്ള ചിന്തയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ നമ്മൾ ചിന്തിക്കണം. ഈമാനിന് നല്ലൊരു പര്യവസാനം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ അള്ളാഹുവിന്റെ അരികിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ വലുതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അൽ അംറു അഷദ്ദു മിൻ ദാലിക്, ആഖിറത്തിലെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ കേവലം രണ്ടാൾക്കാർ ഇതിനിങ്ങനെ സംസാരിക്കുന്നത് പോലെയല്ല, രണ്ടാൾക്കാർ ഇരുന്നൊരു സംസാരം സംസാരിച്ചു തീർക്കുന്നത് പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, നമ്മളെ ഓരോരുത്തരും അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കും, ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ, അല്ലാഹുവിന്റെ നമ്മൾക്കിടയിൽ വേറെ ഒരാളും ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി ആ ഒരു ഭയാനകമായ അവസ്ഥ. അല്ലാഹു നമ്മളോട് നേരിട്ട് ചോദിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വരെ ഒരടിമയുടെയും കാൽ ഒരടി പോലും മുന്നോട്ട് പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനൊരു ചോദ്യം എന്താ? അൻ ഉംരിഹി ഫീമാ അൻഫഖ, നിന്റെ ആയുസ് നീ എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. എന്ത് മറുപടിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ? എന്ത് മറുപടിയാണ് ഉള്ളത്? ഓരോരോ ദിവസവും ഓരോരോ മിനിറ്റിനനുസരിച്ച് അള്ളാഹു ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ഇസ്തിഖാമത്തിന് ചോദിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു എനിക്ക് സിറാത്തുൽ മുസ്തഖീം നൽകണം, അള്ളാഹു എനിക്ക് ഏറ്റവും നല്ല ഖൈറായ മാർഗം നീ നൽകണം, അള്ളാഹുവെ എനിക്ക് ഇസ്തിഖാമത്ത് നൽകണം, ഈ ഖുർആനിലും സുന്നത്തിലും അടിയുറച്ച് ജീവിക്കാനുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കഴിവ് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണ്? സുന്നത്തനുസരിച്ചുള്ള ജീവിതം. ഇർബാബ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക. ഫിത്ന വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക. വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സകു ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കുക. എങ്ങനെ? അല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക. ഈ വാക്കുകളൊക്കെ നമ്മൾ പലപ്പോഴും ഖുതുബകളിൽ കേട്ടിട്ടുള്ളതാണ്. എന്താണ് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഏത് സാഹചര്യം വന്നാലും, എത്ര ഫിത്നകൾ വന്നാലും അത് നീ വിടാൻ പാടില്ല. ചില ആൾക്കാർ നമ്മൾ കാണാറുണ്ട്, നല്ല ഖൈറിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, സുന്നത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് വിട്ടുപോവുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന പുതിയ ഫിത്ന, അല്ലെങ്കിൽ ഇപ്പം വന്നിരിക്കുന്ന ഷറുകൾ, എത്ര ആൾക്കാരുടെ ദീന് മോശമായത് കാരണം, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഓരോരോ വാക്കുകളും വഹിയാണ്, അള്ളാഹുവിന്റെ വാക്കുകളാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ആശയങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ ഗൌരവം നമ്മൾ ഗൌരവത്തോടുകൂടി മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ ഒരു കാര്യവും വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുന്നത്തനുസരിച്ചുള്ള ജീവിതം ഏത് സാഹചര്യത്തിലാണെങ്കിലും. ഇതൊക്കെ വിശദീകരിക്കാമെന്ന് വെച്ചാൽ ധാരാളം സമയം നമ്മൾക്ക് ആവശ്യമാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. സുന്നത്തനുസരിച്ചുള്ള ജീവിതം എന്ന് പറയുമ്പോൾ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്റെ ജീവിതത്തിൽ സുന്നത്ത് ഞാൻ പാലിക്കുന്നുണ്ടോ? എന്റെ കഴിവ് പോലെ എല്ലാം ചെയ്യാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. ദീനിന്റെ എല്ലാ കർമ്മങ്ങളും ഒരാൾ ചെയ്യാന്ന് വിചാരിച്ചാൽ അവന് ഒരിക്കലും സാധ്യമല്ല. എന്താണോ കഴിയുന്നത് അതവൻ ചെയ്യണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാവിലെ എഴുന്നേറ്റത് മുതൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റു, രാവിലെയുള്ള ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ചെയ്യുന്നുണ്ടോ? അദ്കാറു സ്വബാഹ് നമ്മൾ ചെയ്യുന്നുണ്ടോ? അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? തഹജ്ജുദ് നമസ്കാരമുണ്ടോ? സുബ്ഹിന് മുമ്പ് സുന്നത്ത് നമസ്കാരമുണ്ടോ? മാതാപിതാക്കളെ നല്ല രീതിയിൽ അനുസരിക്കുന്നുണ്ടോ? അവരോട് മോശമായിട്ട് ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങൾ. പ്രവാചകൻ നമ്മൾക്ക് ജീവിച്ച് കാണിച്ചു തന്നില്ലേ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തന്നു. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് മക്കളെ വളർത്തിക്കൊണ്ട് കാണിച്ചു തന്നു. ഒന്നിച്ചുള്ള ആൾക്കാരെ എങ്ങനെ നന്നാക്കണമെന്ന് സഹാബത്തിനെ വളർത്തിയെടുത്ത് കാണിച്ചു തന്നു. ജനങ്ങൾക്ക് കൊടുക്കേണ്ട നസീഹത്തിന് രൂപം എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. ഓരോരോ ആൾക്കാർ വന്നുകൊണ്ട് ഉപദേശങ്ങൾ തേടുമ്പോൾ ഉപദേശിയുടെ ഉപദേശം ചോദിച്ചു വരുന്ന ആൾക്കാരുടെ അവസ്ഥകൾക്കനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകിയിട്ട് എങ്ങനെയാണ് ഉപദേശം നൽകേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നു. തെറ്റുകൾ എതിർക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നു. മാതാവിനോട് പറയേണ്ടത് എങ്ങനെയാണ്, ഉപ്പയോട് പറയേണ്ടത് എങ്ങനെയാണ്, മക്കളോട് പറയേണ്ടത് എങ്ങനെയാണ്, ഭാര്യയോട് പറയേണ്ടത് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. പക്ഷേ നമ്മളെ ശ്രദ്ധയിലാണ്, നമ്മുടെ ശ്രദ്ധയിലാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു ജൂതൻ വന്നുകൊണ്ട് ഇസ്ലാമിനെ പരിഹസിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനെല്ലാം പഠിപ്പിച്ചതെന്നല്ലേ? അദ്ദേഹം അവൻ പരിഹസിച്ച് ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് ദീൻ പഠിച്ച സഹാബി ഇജ്ജത്തോടെ പറഞ്ഞു, അതെ, എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആവശ്യ നിർവഹണം നടത്തേണ്ടതെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുന്നത്ത് എല്ലാ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനോട് സിറാത്തുൽ മുസ്തഖീം ചോദിച്ചുകൊണ്ടിരിക്കുക. രണ്ട്, ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ എപ്പോഴും പരിശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, സുന്നത്തനുസരിച്ച് ജീവിക്കുക. നാലാമത്തെ എന്താണ്? കസ്റത്തു ദിക്രില്ല, കസ്റത്തു ദിക്രില്ല, അള്ളാഹുവിനോടുള്ള സ്മരണ അധികരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അധികമായി സ്മരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അശ്ശൈത്വാനു ജാസിമുന അലാ ഖൽബി ഇബ്നു ആദം, പിശാജ് എപ്പോഴും ഒരു തക്കം പാർത്തിരിക്കുകയാണ്, ഒരു തക്കം പാർത്തിരിക്കുകയാണ്. ഒരു മനുഷ്യൻ വല്ല രീതിയിലും അശ്രദ്ധയിലായി പോയാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാതിരിക്കുന്ന ഒരു സമയം അവന്റെ ജീവിതത്തിൽ വന്നാൽ, വസ്വസ്, പിശാജ് അവന് വസ്വസ് ഉണ്ടാക്കും. പിശാജ് പലതരത്തിലുള്ള ചിന്തകൾ അവന്റെ മനസ്സിൽ കൊണ്ടുവരും. ഫൈദാ ദക്കറ അല്ലാഹ ഖലസ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരു അടിമ ഓർത്താൽ പിശാജ് ആകെ നിരാശപ്പെടും. ഇമാം തബറി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്ന അസറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കാം, ഈ ഒരു അസറിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സ് എത്രത്തോളം സമയം അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ട്, എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നുണ്ട്, എത്ര സമയം ഖുർആൻ ഓതുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശദീകരിക്കണമെന്ന് വെച്ചാൽ ധാരാളമുണ്ട്. ഖുർആൻ ഓതുന്ന വിഷയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയെ. കസറത്തു ദിക്രില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ദിക്രിൽ ഏറ്റവും നല്ലത് എന്താ? പരിശുദ്ധമായ ഖുർആൻ പാരായണമാണ്. എത്ര ആൾക്കാർ ഖുർആൻ ഓതാറുണ്ട്? വേണ്ടതുപോലെ പല ആൾക്കാരോട് ഞാൻ ചോദിക്കാറ്, നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഒരു സാധാ സംസാരത്തിൽ ചോദിക്കും, അപ്പൊ പറയും ഓതാറുണ്ട്. എത്ര ഓതും? എപ്പോഴും ഓതാറ് ഫ്രീ ടൈം കിട്ടുമ്പോൾ. പല ആൾക്കാരും പറയുന്ന മറുപടിയാണ് ഫ്രീ ടൈം കിട്ടുമ്പോൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ നമ്മൾക്ക് നൽകി, ആ ഖുർആൻ ഒരു സമുദായത്തിനെ എങ്ങനെ മാറ്റിയെടുത്തു എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞു. എന്നിട്ട് നമ്മൾ അതിന് നൽകുന്ന സമയം എന്താ? ഫ്രീ ടൈം കിട്ടുമ്പോൾ. അത് എത്ര ഓതും? രണ്ട് പേജ്, മൂന്ന് പേജ്, രണ്ട് പേജ്, മൂന്ന് പേജ്. സ്വഹാബികളോ? ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, എത്ര ദിവസത്തിലാണ് ഒരു ഖത്ം തീർക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 ദിവസം. ആ സഹാബി പ്രവാചകനോട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയാണ്, എന്തിനാ പ്രവാചകരെ 40 ദിവസത്തിന്റെ ആവശ്യം? എനിക്ക് അതിന്റെ ആവശ്യമില്ല, കുറച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 20 ദിവസം. വീണ്ടും കുറക്കാൻ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, 7 ദിവസം. ഈ സഹാബി ചില റിവായത്തുകളിൽ വന്നതുപോലെ വീണ്ടും കുറക്കാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, 3 ദിവസം. ജീവിതത്തിന്റെ അവസാനം വരെ 3 ദിവസങ്ങളിൽ ഈ സഹാബി ഖത്തം തീർക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്താ? സഹാബികൾ എന്ന് പറഞ്ഞ ഒരു പണിയും കൂലിയില്ലാതെ നടക്കുന്ന ആൾക്കാരാണോ? അല്ല, അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്, അവർക്ക് മക്കളുണ്ട്. എല്ലാത്തിലും ഉപരി ഇസ്ലാമിന് വേണ്ടി ജിഹാദിന് പോകുന്ന ആൾക്കാരാണ് അവർ. എന്നിട്ട് പോലും അവർക്ക് ഇത്രയും അധികം ഖുർആൻ ഓതാൻ വേണ്ടി സാധിച്ചു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അവർ ഖുർആനെ അത്രയും അധികം സ്നേഹിച്ചിരുന്നു, ഖുർആനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എത്ര ദിവസത്തിലാണ് ഖുർആൻ ഓതാറുള്ളത്? എത്ര ദിവസത്തിലാണ് ഖത്തം തീർക്കാറുള്ളത്? പല ആൾക്കാരും ഖത്തം തീർക്കൽ റമദാനിന് മാത്രമാണ്. ചോദിച്ചാൽ എന്താ പറയാ? ജോലി തിരക്കാണ്, ഓരോ വിഷയങ്ങളും ഇങ്ങനെ നിരത്താനുണ്ടാകും. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച എന്തിനു വേണ്ടിയിട്ടാണെന്ന ലക്ഷ്യം പോലും പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനാണ് ഏറ്റവും വലിയ ദിക്ർ, ഖുർആനാണ് ഏറ്റവും വലിയ ദിക്ർ. അത് നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കണം. ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കണം. ഖുർആനുമായിട്ട് ബന്ധമില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇമാം അബൂ ഹനീഫ അന്നുഅമാൻ റഹിമഹുള്ള പറയുന്നു, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടോ അത് നിർബന്ധമാണ്. നമ്മളതൊന്നും ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല എന്ന് പോയിട്ട് ഖുർആൻ ഒരു വർഷത്തിൽ ഒരു 5 തവണ ഖത്തം തീർക്കുന്ന എത്ര ആൾക്കാരുണ്ടാകും? ഇല്ല, കുറവാണ്. ചില ഉലമാക്കൾ പറയുന്നത് കാണാം, 40 ദിവസത്തിൽ ഒരു തവണ ഖത്തം തീർത്തിട്ടില്ലെങ്കിൽ അവനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് സാക്ഷി പറയും. അള്ളാഹുവിനോട് സാക്ഷി പറയും. ഖുർആനിൽ ആയത്തുണ്ടല്ലോ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറയുന്നത് പോലെ ചില ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിൽ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ, ഇവർ ഖുർആനിനെ ഒഴിവാക്കിയവരാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇതൊക്കെ നമ്മൾക്ക് അറിയില്ലേ? ഇതൊക്കെ നമ്മൾക്കറിയാം, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, ധാരാളം ധാരാളം ധാരാളം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ല, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, ഇനി ആഖിറത്തിൽ എത്തിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സൂറത്ത് യാസീന്റെ അർത്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. അവിടെ എത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് ചോദിക്കും, അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബുദു ശൈത്താൻ. മനുഷ്യ, നിന്നോട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ പിശാച് പറയുന്നത് പോലെ ജീവിക്കാൻ പാടില്ല എന്ന്? ഖുർആൻ ഓതണമെന്ന് നിനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ഇതൊക്കെ നിനക്കറിയില്ലേ? അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്, ഇത് അല്ലാഹു പറഞ്ഞു തന്നു എന്ന് മാത്രമല്ല, വഅനഅബുദൂനി, ഞാൻ പറയുന്നത് പോലെ ജീവിക്കുക, ഹാദാ സിറാത്തുൽ മുസ്തഖീം, ഇതാണ് ശരിയായ മാർഗം, വലഖദ് അള്ള മിൻകും ജിബില്ലൻ കസീറ, നിനക്ക് മുമ്പ് ജീവിച്ചിരുന്ന എത്രയോ ആൾക്കാരെ പിശാച് ഇതേപോലെ വഴികേടിലാക്കിയിട്ടുണ്ട്.